ഗൈസ്, ഇത് ഈ ഒരു പോഡ്കാസ്റ്റ് നമ്മൾ ക്രിസ്മസിന് തലേന്ന് എടുക്കുന്നതും കൊണ്ട് ഞാൻ എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് നേരുന്നു. ഹാപ്പി ക്രിസ്മസ്. ഇത് ക്രിസ്മസ് കഴിഞ്ഞ ആരെങ്കിലും കേൾക്കുവാണെങ്കിൽ ആര് സങ്കടപ്പെടണം, നിങ്ങൾ അടുത്ത ക്രിസ്മസിലേക്ക് ഈ വിശ്വസം എടുത്തോളൂ.
ഹാപ്പി ക്രിസ്മസ്.
ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നീണ്ട കാലയളവിന് ശേഷം വീണ്ടും നമ്മൾ പോഡ്കാസ്റ്റ് രംഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഒന്ന് രണ്ട് മൂന്ന് പുതിയ പോഡ്കാസ്റ്റ് ഇറങ്ങിയ കാര്യം ഞാൻ അറിഞ്ഞു. അത് ഗേൾസ് തന്നെ പോഡ്കാസ്റ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. പക്ഷെ അതുപോലെ ഒരു ഭയങ്കരമായ ഒരു യൂട്യൂബ് വീഡിയോ ലെവൽ പോഡ്കാസ്റ്റ് ചെയ്യാനുള്ള ഒരു സമയമോ സാഹചര്യമോ പൈസയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതി തന്നെയായിരിക്കും നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ഹോപ്പ് യു ഗൈസ് ഡോണ്ട് മൈൻഡ്. പിന്നെ ഇത്രയും കാലം കാത്തിരുന്ന എല്ലാവർക്കും വളരെയേറെ നന്ദിയുണ്ട്. ഓക്കെ ഗൈസ്,
എല്ലാ തവണത്തെയും പോലെ തന്നെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ഞാനാണ്.
അത് നമുക്ക് പുതിയ ചീഫ് ഗസ്റ്റ് ഒന്നുമില്ല. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ ചീഫ് ഗസ്റ്റ് ഉണ്ടായി, നിങ്ങൾ വളരെ സന്തോഷിച്ചിട്ടുണ്ടാവും.
ലക്ഷൂറിയസ് ആയി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ വീണ്ടും ഞാൻ തന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ
അവളുടെ കഥന കഥകളാണ് ഇന്നും നിങ്ങൾ എല്ലാ പ്രശ്നം പോലെ കേൾക്കുന്നുണ്ട്. ഇത് വലിയ ലോക കാര്യങ്ങളൊന്നും ഇല്ല ഇപ്രാവശ്യം നമുക്ക് ചർച്ച ചെയ്യാനായിട്ട്. അപ്പോൾ ഈ പോണ്ടിച്ചേരി എന്ന് പറയുന്ന സ്ഥലം നമുക്ക് എല്ലാവർക്കും തന്നെ ഏവർക്കും സുപരിചിതമായ ഒരു സ്ഥലമാണല്ലോ. അപ്പം നമ്മളെല്ലാവരും ഒത്തിരി കുറെ പേര് ഓൾറെഡി ട്രിപ്പ് പോയിട്ടുണ്ടാവും, പിന്നെ കുറേ പേര് എന്താ പറയുക ഇനി ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നവരായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ല ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. ഈ നന്ദരജയിപ്പിക്ക് രണ്ട് വർഷമായി പോണ്ടിച്ചേരി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് കേരളത്തിൽ നിന്നൊരു പുറം നാട്ടിലേക്ക് കുട്ടി പഠിക്കാൻ പോയത്. അതെ. അപ്പോൾ അവിടെ എങ്ങനെയാണ് താങ്കൾ ജീവിതം കഴിച്ചു കൂട്ടിയത്? അല്ലെങ്കിൽ തമിഴന്മാർ എങ്ങനെയാണ് നമ്മുടെ മലയാളികളിൽ നിന്ന് വ്യത്യാസം? അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് നമ്മളിന്ന് മിസ് നന്ദന ജയപ്രകാശിനോട് ചോദിച്ചറിയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നിങ്ങളെ കാത്തിരിക്കുന്നു വലിയ വലിയ ഇൻഫോർമേഷൻ ആയിരിക്കും. ജീവിതാനുഭവങ്ങൾ.
ആദ്യം തന്നെ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫ്രേസ് എന്ന് വെച്ചാൽ ജീവിതം കഴിച്ചു കൂട്ടി എന്നുള്ള വേർഡാണ്. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം, കുറെ പറയാനുണ്ട്. ബൈ ദി വേ, ഞാൻ പോണ്ടിച്ചേരിയിൽ എല്ലാവരും എന്നെ പൊട്ടക്കണച്ചിലെ തവള തവള എന്ന് വിളിച്ച് വിളിച്ച് എന്നെ ദേഷ്യം പിടിപ്പിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ലോകം കാണാം, ഒരു വണ്ടർലിസ്റ്റ് ആവാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വളരെ അടുത്തുള്ള ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോകാം എന്ന് കരുതിയത് മാത്രമല്ല എനിക്ക് അവിടെ പോകാനുള്ള മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എത്തിപ്പെട്ടത് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി. അതിനു മുമ്പ് ഇവിടെ പോകാൻ കാരണമായ ഒരു വലിയ കാരണമായ എൻ്റെ ഫ്രണ്ടിനെ ഞാൻ സ്മരിക്കുന്നു. അവൾ പറഞ്ഞത് പോണ്ടിച്ചേരിയിൽ വളരെ ചീപ്പ് റേറ്റിന് തണ്ണിമത്തം ജ്യൂസ് കിട്ടുന്നത്, തണ്ണിമത്തം പോയിട്ട് അതിന് പൊടി പോലും അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം.
അതെ, തണ്ണിമത്തം ജ്യൂസ് കുടിക്കാൻ വേണ്ടി മാത്രം പോണ്ടിച്ചേരി അഡ്മിഷൻ എടുത്ത് ഈ ഫുഡി ഞങ്ങൾ, അതെ അതെ, ഫുഡിയോട്ട് ഈ മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത്. ഇത് കേട്ടിട്ട് ഇനി ആർക്കെങ്കിലും തണ്ണിമത്തം ജ്യൂസൊക്കെ സ്പോൺസർ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഡി എം ചെയ്താൽ മതി.
ഷോയുടെ നിലവാരം കുറയുന്നുണ്ടെന്ന് എനിക്കറിയാം. ബട്ട് ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റ് നിങ്ങൾ വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ട് എടുക്കണം. കാരണം എന്താന്ന് വെച്ചാൽ എല്ലാവരും പോണ്ടിച്ചേരി എന്ന് കേൾക്കും, അങ്ങോട്ട് ചാടിത്തുള്ളി അങ്ങ് ഇറങ്ങി പുറപ്പെട്ടോളും, ചാടിത്തുള്ളി ഇറങ്ങി പുറപ്പെട്ടോളൂ, പ്രശ്നമൊന്നുമില്ല. ഇവിടെ നിങ്ങൾ രണ്ട് ദിവസം കൊണ്ട് കണ്ട് തീർക്കാവുന്ന സാധനങ്ങളേ ഉള്ളൂ. കുറേ ബീച്ചുണ്ട്, പിന്നെ കുറേ നമ്മുടെ റീൽസിൽ കാണുന്ന പോലെ കുറേ മഞ്ഞ വാൾസ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം. അത് നിങ്ങൾക്ക് പോണ്ടിച്ചേരി പോകണമെന്നില്ല, നിങ്ങൾക്ക് കൊച്ചി
ഫോട്ടോ മതി തോന്നുന്നില്ല
മതി. പിന്നെ കുറേ നല്ല, പിന്നെ കുറേ പൈസ പൊട്ടിക്കാം, നമുക്ക് കുറേ കഫേയൊക്കെ ഉണ്ടാവും, പൈസ പൊട്ടിക്കാം. അങ്ങനെ കുറേ ബീച്ച് പോകും, വീണ്ടും വീണ്ടും കുറേ ബീച്ച്. അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് കണ്ടു തീർക്കാവുന്ന സാധനങ്ങളേ ഉള്ളൂ. അവിടെ ജീവിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യം.
ഓക്കെ ഓക്കെ. അപ്പോൾ ജീവിക്കാൻ പറ്റില്ല എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. അപ്പോൾ താങ്കളുടെ ഇപ്പോൾ സെക്കൻഡ് ഇയർ ആണ് പഠിക്കുന്നത്. അപ്പോൾ താങ്കളുടെ ഫസ്റ്റ് ഇയർ തൊട്ട് സെക്കൻഡ് ഇയർ വരെ നിങ്ങൾക്ക് ഈ തമിഴ്നാടിൻ്റെ ആ ഒരു രീതിയെ പറ്റി, പിന്നെ അവിടുത്തെ ആൾക്കാരെ പറ്റി, അവിടെ കൾച്ചറെ പറ്റി എന്താണ് ഒരു സമ്മറി പറയൂ.
ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്ക് വണ്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് തമിഴ്നാട് കൾച്ചർ അറിയാൻ ഞാൻ 13 രൂപ കൊടുത്ത് ബസ് ടിക്കറ്റ് എടുത്ത് ബസ് സ്റ്റാൻഡിൽ പോകാനുള്ള മടി കൊണ്ട് ഞാൻ ആണ്ടിനും സംക്രാന്തിക്കും പോകുന്ന എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി പറയാൻ ഒരു വിവരവും ഇല്ല. പിന്നെ അവിടുത്തെ കൾച്ചർ മനസ്സിലാക്കണമെങ്കിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഈസ് നമ്മൾ പോണ്ടിച്ചേരി നേറ്റീവ് ആയൊരു കുട്ടിയെ ഫ്രണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫുഡ്
ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിൽ ഉണ്ടാക്കണം,
ഫ്രണ്ട്സ് ഓഫ്കോഴ്സ്. അപ്പോൾ നമ്മൾ അവരെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഫുഡൊക്കെ കഴിക്കാൻ വിളിക്കും. ഞാൻ രണ്ട് മൂന്നാളെ പോയിച്ചാൽ പോയത് പോയി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വിളിക്കും. അങ്ങനെ നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ വീടിൻ്റെ ഒരു ആർക്കിടെക്ചറും പിന്നെ അവരുടെ കൾച്ചറും
മതി മതി. അത്രയും വലിയ കൾച്ചർ അല്ലേ. എങ്ങനെ നീ പോണ്ടിച്ചേരി സർവൈവ് ചെയ്തു? ഒരു മലയാളികൾക്ക് പൊതുവെ തമിഴ്നാട് സർവൈവ് ചെയ്യാൻ ഈ ഫുഡാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു കുറച്ച് സർവൈവ് അല്ലെങ്കിൽ ആൾക്കാർക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ പറ.
പിന്നെ വേറൊരു കാര്യം മീൻസ് അവിടെ 90% മലയാളികളാണ്. അത് വേറൊരു കാര്യം. നിങ്ങൾ കേരളത്തിലെ കോളേജിലാണ് പോകുന്നതെന്ന് വരെ തോന്നിപ്പോകും. പിന്നെ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഉള്ളി ഇത് ക്ലൈമറ്റ്. എൻ്റെ മൂഡ് സ്വിങ്സ് പോലെയാണ് അവിടുത്തെ ക്ലൈമറ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. രാവിലെ കൊടും വെയിലാണെങ്കിൽ രാത്രി ആകുമ്പോഴേക്കും പേര് മഴയായിരിക്കും. അതുകൊണ്ട് തുണി അലക്കിയിടാൻ പറ്റില്ല, അങ്ങനെ ഒരു പ്രശ്നം. അതുകൊണ്ട് ഞാൻ ഇട്ടതോടെ തന്നെ മാറ്റി മാറ്റി സ്പ്രേ അടിച്ചിടാറാണ് പതിവ്. അങ്ങനെ സർവൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഫുഡിൻ്റെ കാര്യം ഓഫ്കോഴ്സ് വളരെ പൊട്ട ഫുഡാണ്. പിന്നെ ഞാൻ 3 നേരവും മാംസാഹാരം മാത്രം കഴിക്കുന്നത് എനിക്ക് അവിടുത്തെ ഫുഡ് തീരെ ഞാനൊരു മാംസ ബുക്കാണ്. അതുകൊണ്ട് സസ്യം മാത്രം ഉള്ള ഈ സ്ഥലത്ത് സസ്യം മാത്രമല്ല ചിക്കൻ ഉണ്ട്, പക്ഷെ നമ്മൾ മലയാളികളുടെ ചിക്കനും അവരുടെ ചിക്കനും ഇസ് വെരി വെരി ഡിഫറെൻറ്റ്. എനിക്ക് ചുമ്മാ ഇറച്ചിന് മേലെ കൂടെ ഇതിൽ മസാല തേച്ച് പുഴുങ്ങിയെടുത്ത പോലെയാണ് തോന്നാറ്. അത് അങ്ങനെയൊന്നുമല്ല, പക്ഷെ എനിക്ക് അങ്ങനെയാണ് തോന്നാറ്. എനിക്കത് തിന്നുമ്പോൾ ആവുകയും ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങളുടെ വേറെ പ്രധാനപ്പെട്ടൊരു സർവൈവൽ ടാക്ടിക്സ് എന്ന് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഓഡിറ്റോറിയങ്ങളുണ്ട്, ഇഷ്ടംപോലെ ഓഡിറ്റോറിയങ്ങളുണ്ട്. എല്ലാവരും നല്ല പണച്ചാക്കളുടെ ഓഡിറ്റോറിയാണ്. ഏതെങ്കിലും കണ്ട ഓഡിറ്റോറിയത്തിൽ നല്ല ട്രഡീഷണൽ വേറൊക്കെ ഇട്ട് കയറിയാൽ ആരും നമ്മളെ സംശയിക്കില്ല.
അപ്പോൾ അതിനെപ്പറ്റി താങ്കൾ വിശദമായി, താങ്കൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, താങ്കൾ എപ്പോൾ മുതലാണ് ഈ ഒരു സംഭവം തുടങ്ങിയത്?
എൻ്റെ 2-3 ഫ്രണ്ട്സ് പണ്ട് പോവായിരുന്നു കല്യാണത്തിനൊക്കെ. അപ്പോൾ ഞാൻ അയ്യേ അതൊക്കെ തെണ്ടിത്തരില്ലേ, അയ്യോ എന്താ ഈ പറയുന്നത്, കണ്ടവരുടെ ഫുഡ് എത്ര പേരുടെ ഫുഡ് കളഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കുന്നതെന്നൊക്കെ പറയുന്നു. പിന്നെ ഒരു പോയിന്റ്, നമ്മളെല്ലാവരും എത്തിക്സ് വിടുന്നൊരു പോയിന്റ് ഉണ്ടാവുമല്ലോ. അതിപ്പോൾ എക്സാമിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാവരും എത്തിക്സ് വിടുന്നൊരു പോയിന്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഞാൻ എൻ്റെ എത്തിക്സ് വിട്ട് എല്ലാം നാണോ മാനോ മറന്ന് ഞാൻ ജീൻസും ടോപ്പിട്ട് ഒരു ദിവസം പോയി എന്നെ എല്ലാവരും കഴുകാൻ കണ്ണുകൾ കിരിയായി, കഴുകാൻ കണ്ണുകളല്ലേ ഇവരെല്ലാവരും എന്തായി കൊച്ചെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഞാൻ പോയി വളരെ ഉളുപ്പില്ലാണ്ട് തിന്നിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വളരെ അത് ഞാൻ വിശദമാക്കി എക്സ്പീരിയൻസ്.
അവർക്കും നാളെ ഒരു കാരണം അവർക്ക് നീ ഒരു ഇത് കൊടുക്കണം, എങ്ങനെ നിങ്ങൾക്ക് ഒരു കല്യാണത്തിന് പോയി രക്ഷപ്പെട്ട് തിരിച്ചു വരാം.
ഫസ്റ്റ് ഓഫ് ഓൾ, ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ തലേന്ന് എടുത്ത് കളയുക. പിന്നെ വേഴ്സ്റ്റ് കേസ് സിനാരിയോ നമ്മൾ ആലോചിച്ചിട്ട് പോകും. അതായത് പിടിച്ചാൽ തന്നെയും സ്വല്പം നമ്മളെ കുറിച്ച് അപമാനിച്ച് വിടും, ആൾക്കാരും വിളിച്ച് അപമാനിച്ച് വിടും. പിന്നെ ഇങ്ങനെ ചാട്ട കുറച്ച് തല്ലിക്കൊന്നുമില്ല, കേട്ടിട്ട് തല്ലിക്കൊന്നുമില്ല. അത് നമ്മൾ സിനിമ ചുമ്മാ കാണുന്ന അങ്ങനെ തല്ലിക്കൊന്നുമില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, കല്യാണം കൊളായി കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണല്ലോ ദോഷം. ഒരു ഒസ്പീഷ്യസ് ഡേയിൽ കുറേ പേർക്ക് അന്നദാനം കൊടുക്കുന്നത്, അതും വിശന്ന കുറച്ച് വയറുകൾക്ക് അന്നദാനം കൊടുക്കുന്നത് വളരെ നല്ല കാര്യമല്ലോ. അപ്പം ഞാൻ അങ്ങനെ കലച്ച് വളരെ പോസിറ്റീവ് എനർജിയോടെയാണ് ഞാൻ പോവാറ്. പിന്നെ മെയിനായിട്ട് പഠിച്ചുകൊണ്ടൊരു കാര്യം, പോകുന്ന വഴിക്ക് നിങ്ങൾ വളരെയധികം നാച്ചുറൽ ആക്ടിങ്ങിൻ്റെ ഭാഗമായി അവിടുത്തെ ആൾക്കാരോട് കുറച്ച് ചിരിച്ച് കളിച്ച് സൗഖ്യമ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് തമിഴൊക്കെ സംസാരിച്ച് ചിരിച്ച് കളിച്ച് നിൽക്കുക. അങ്ങനെ എന്താ പന്തം കണ്ട പെരിച്ചതിനെ പോലെ നിൽക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഓൾസോ നിങ്ങൾ കയറി വരുമ്പോൾ തന്നെ ബോർഡിൽ പെണ്ണിൻ്റെ ചെക്കൻ്റെ പേര് ഒന്ന് നോട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഇത് ആരാണ് പെണ്ണിൻ്റെ ആരാണ് എന്നൊക്കെ ചോദിച്ചാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അപ്പം തന്നെ ഡൗട്ട് അടിക്കും. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓവറാക്കരുത്. അതേ ഞാൻ പറയുള്ളൂ, ഓവർ സെൽഫി എടുത്ത് ഓവർ എക്സൈറ്റ്മെൻറ്റ് കാണിച്ച് ഓവറാക്കരുത്. വരുന്നു, ഏതോ ഒരു വലിയ റിലേറ്റീവിനെ പോലെ അഭിനയിക്കുന്നു, കഴിക്കുന്നു, പോകുന്നു. അതിന് ജെന്യുവൻലി നമ്മളെ പെണ്ണിനും ചെക്കനും ഹാപ്പി ആണെന്ന് കാണിക്കാൻ വേണ്ടി അവരുടെ അവർ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കാണുമ്പോൾ നമ്മളിങ്ങനെ വളരെയധികം കണ്ണിൽ വെള്ളമൊക്കെ നിറഞ്ഞ് ചിരിക്കുന്ന പോലെയൊക്കെ കാണിക്കണം. അതിന് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ വേണം. അങ്ങനെ പെട്ടെന്ന് കയറി ചെന്ന് നിങ്ങൾ പിടിക്കുകയൊക്കെ ചെയ്യും.
അതിന് മുന്നേ ഇതിൽ പിടിക്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഇതിന് മുന്നേ പിടിക്കപ്പെട്ടിട്ടുണ്ട് ഇല്ലേ? അതിൽ നിന്ന് ഊരിപ്പോകേണ്ട സാഹചര്യം വന്നിട്ടുണ്ടോ?
എൻ്റെ വളരെ ഒരു അടുത്ത സുഹൃത്തിനെ പിടിച്ചിട്ട് അവർ കണ്ട വഴി ഓടി എന്നാണ് പറയുന്നത്. ഒരു മണ്ടത്തരം കാണിച്ച് ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെയാണ് വന്നതെന്ന് പറഞ്ഞിട്ട്
താങ്കളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ.
ഒന്നുമില്ല, അവിടെ അവരുടെ അത്യാഗ്രഹം എന്ന് ഞാൻ പറയുള്ളൂ. തിന്നിട്ട് എണീറ്റ് പോകുന്നതിനും പകരം തിന്നിട്ട് അവിടുത്തെ ഗിഫ്റ്റും വേണം എന്ന് പറയുന്നത് കുറച്ച് കടുങ്കയായിപ്പോയി എന്ന് ഞാൻ പറയുള്ളൂ.
തമിഴ്നാട് ഗിഫ്റ്റ് കൊടുക്കുമോ അങ്ങനെ
അറിയില്ല. പക്ഷേ ഈ പോകുന്ന ഓഡിറ്റോറിയം കാര്യം ഒരു വലിയ സഞ്ചിയിൽ എന്തൊക്കെയോ, വലിയ സഞ്ചിയിൽ സ്വീറ്റ്സ് കൊടുക്കുന്നവരുണ്ട്, എന്തൊക്കെയോ സ്റ്റോണൊക്കെ ഇങ്ങനെ നല്ല എന്ത് സ്റ്റോൺ
എമറാൾഡാണോ?
എമറാൾഡ് ഇതല്ല,
ഡയമണ്ട്.
എന്തായാലും നല്ല വിലയുള്ള എന്തൊക്കെയോ സാധനങ്ങൾ അവർ കൊടുത്തിടാറുണ്ട്. അപ്പോൾ അത്യാഗ്രഹത്തിന് നമുക്ക് പിന്നെ ആയി ഫ്രീ ആയിട്ട് കിട്ടുന്നില്ലേ എന്ന് വെച്ചാൽ നമ്മളൊരു കൗതുകത്തിന് നമുക്ക് കുറച്ച് ക്യൂരിയോസിറ്റി കൂടുതലുള്ള കൂട്ടത്തിലാണല്ലോ അവരീ സാധനം മേടിക്കുമ്പോൾ, ഈ കല്ല് മേടിക്കുമ്പോഴിട്ട് ഇവർക്ക് നല്ല കിട്ടി, ഇവരെ പിടിച്ചിരുന്നു, ഇവർ കണ്ട വഴി ഓടിയെന്ന് പറയുന്നു. ഇതിൽ എത്ര സത്യാവസ്ഥ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ കണ്ട വഴി ഒന്നും ഓടിച്ചിട്ടില്ല, പക്ഷെ ഞങ്ങൾ പിടിച്ച് ഒരു ചേച്ചി പറഞ്ഞു കൊടുക്കാൻ ഒറ്റ കൊടുക്കാനായപ്പോഴേക്കും ഞങ്ങൾ മെല്ലെ തടിയുരി.
അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ എൻവയോൺമെൻറ്റ് ആയിട്ട് അലേർട്ടായിരിക്കണം. എവിടെ നിന്നൊക്കെ പണി വരുന്നു നമ്മൾ ക്രാന്തദർശി ആയിരിക്കണം.
ഓൾസോ ദാറ്റ് ഡസൻ സ്റ്റോപ്പ് അസ് ഫ്രം ആസ്കിംഗ് 2 more ഇഡ്ലീസ്. അവിടെ ഇഷ്ടം പോലെ ഇഡ്ഡലി നമുക്ക് കിട്ടും. നമുക്ക്
ഇഡ്ഡലിയാണോ ഫേവറേറ്റ്?
ഇഡ്ഡലിയാണ് എൻ്റെ ഫേവറേറ്റ്. നമുക്ക് ഒരു ചമ്മൽ വേണ്ട, നമുക്ക് ഇഡ്ഡലി കിട്ടും, ബട്ടർ നാൻ കിട്ടും, പിന്നെ എന്തോ കമ്പിൽ കുറത്തെടുത്തൊരു സാധനം ഒക്കെ ഉണ്ട്, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, സോറി, അതിൻ്റെ പേരൊന്നല്ല. ഇനി എന്ത് സാധനം വേണമെങ്കിലും കിട്ടും, പച്ച ചമ്മന്തി കിട്ടും, പച്ച ചമ്മന്തി പച്ച കളറിലുള്ള ചമ്മന്തി കിട്ടും, അങ്ങനെ എല്ലാം കിട്ടും. അപ്പോൾ ഒരു ചമ്മലും വേണ്ട, കാരണം നമ്മുടെ നാടല്ലല്ലോ, എന്തും വാരി വാരി കഴിക്കാം. പിന്നെ കുറേ പല ടൈപ്പ് പായസം, കുറേ ഒരു ഒരു എന്തോ ഒരു അണ്ടകടഹം പോലത്തെ ഒരു പാത്രത്തിൽ ഐസ്ക്രീം കിട്ടും.
കേരളക്കാരൊക്കെ കൂടുതൽ പായസം ഐസ്ക്രീമും തരുന്നത് തമിഴ്നാടുകാരാണെന്നാണ് താങ്കൾ പറഞ്ഞത്.
നമുക്കിപ്പോ എന്തുള്ളത്, നമുക്ക് ബിരിയാണി ആണെങ്കിൽ ബിരിയാണിയും പിന്നെ ഒരു ഐസ്ക്രീം.
അത് നമ്മള് വയനാടുകാരാ. ഈ താഴത്ത് നീ ആ കോട്ടയത്തൊക്കെ കല്യാണത്തിലിരുന്ന് പോയി നോക്ക്.
വേറെ കല്യാണം അറ്റൻഡ് ചെയ്തിട്ടില്ല ഞാൻ, ആകെ വയനാട്ടിലെ കല്യാണം മാത്രം.
നമ്മൾ കുറച്ച് ദാരിദ്ര്യം പിടിച്ച ജനങ്ങളാണ്, നമ്മൾ ഓവറാക്കാറില്ല.
ഒന്നെങ്കിൽ സദ്യ ഞങ്ങൾക്ക്, അല്ലെങ്കിൽ നെയ്ച്ചർ കഴിക്കറിയും കൂടിപ്പോയ ഐസ്ക്രീം, ഇത്ര സാധനം ഉള്ളു. അതുകൊണ്ട് എനിക്കിതൊക്കെ വലിയ വരദാനമായി ഞാൻ കാണുന്നു. ഓൾസോ എല്ലായിടത്തും ഇങ്ങനത്തെ ഫുഡാക്കണം എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം.
ഓ, എല്ലാവർക്കും കുറേ പൈസ ഉണ്ടല്ലോ അല്ലേ. എനിക്ക് തോന്നുന്നത് തമിഴ്നാടുകാരല്ലേ, തമിഴ്നാട്ടിൽ തന്നെ നല്ല പൈസ ഉള്ളവർ മാത്രം ഓഡിറ്റോറിയത്തിൽ നടത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, ഒത്തിരി നമ്മളെപ്പോലത്തെ മിഡിൽ ക്ലാസ് ആൾക്കാരൊക്കെ വീട്ടിലാണ് തോന്നുന്നത് കല്യാണം നടത്തുന്നത്. ഇവിടെ എന്ന് വെച്ചാലും മിഡിൽ ക്ലാസ് ആൾക്കാരും വീട്ടിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് കാരണം ഓഡിറ്റോറിയത്തിൽ നടത്താറുണ്ടല്ലോ.
പിന്നെ വേറൊരു പേഴ്സ്പെക്റ്റീവ് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ഇവർ എത്രയോ ജനകോടികളെ പ്രതീക്ഷിച്ചുകൊണ്ട് വരുമ്പോൾ കുറെ ഫുഡ് വേസ്റ്റ് ആവില്ലേ, അപ്പം നമ്മളൊരു കൈ സഹായം,
സോഷ്യൽ സർവീസ്,
ഒരു സോഷ്യൽ സർവീസ് കൂടെയാണല്ലോ ചെയ്തു കൊടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ, തമിഴ്നാട്ടിലെ ആൾക്കാർ ഭയങ്കര ഹമ്പിളാണ്, ഭയങ്കര.
എനിക്കും എപ്പോഴും തോന്നിയിട്ടുണ്ട്,
നമ്മൾ കയറി വന്നിട്ട് നമ്മൾ ആരാന്നും പോലും അറിയാണ്ട് നമ്മൾ അമ്മ അപ്പ എന്നൊക്കെ വിളിച്ച് അപ്പ എന്നൊന്നും വിളിച്ചിട്ടു, അങ്ങനെയല്ല പാപ്പ പിള്ളേരെ എന്തോ വിളിക്കും, പാപ്പല്ലോ എന്തൊക്കെയോ വിളിച്ച് നമ്മളെ ഇരുത്തി എല്ലാവർക്കും. അത് നമ്മുടെ അടുത്ത് ബന്ധുവാന്നുള്ളൊരു പരിഗണനയൊക്കെ തന്നെ.
സമയം പരിമിതി മൂലം ഈ കൾച്ചറിനെ പറ്റി അധികം വിവരിക്കാതെ, പോണ്ടിച്ചേരി നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്തൊരു സ്ഥലം എനിക്ക് ഭയങ്കര സൂപ്പറായി തോന്നിയിട്ടുള്ളത് അവിടുത്തെ സായിപ്പുമാരും പിന്നെ അവിടുത്തെ ഓറോവിലാണ്. അതിനെ പറ്റി ആൾക്ക് രണ്ട് വരി എന്തെങ്കിലും പറയണം. അതുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യണം. സോറി ഗൈസ്, ഇതൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്, കുറച്ചേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് തരാൻ ഞങ്ങൾക്ക് ശ്രമിക്കാം. പറയൂ.
സത്യം പറയുകയാണെങ്കിൽ ഓറോവിലിനെ പറ്റി സംസാരിക്കാൻ എനിക്ക് യാതൊരു വിധ യോഗ്യതയില്ല. ഒരു രാവിലെ ഞാനങ്ങോട്ട് പോയി ഓറോവിലിൽ പോയിട്ട് വേല് കൊണ്ട് അയ്യോ അമ്മ അയ്യോ എന്നൊക്കെ പറഞ്ഞ് വേല് കൊണ്ട് എന്നെ ഏതെങ്കിലും ഓട്ടോയിൽ കയറ്റി വിടുന്നൊക്കെ പറഞ്ഞ് ഞാനൊരു കുന്തം കണ്ടിച്ചില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ വേറൊരു വാണ്ടർലിസ്റ്റിനെ വിളിച്ച് മറ്റൊരു ഇൻ്റർവ്യൂ നടത്തണമെന്നാണ് ഞാൻ പറയുന്നത്.
ഓറോവിലിനെ പറ്റി താങ്കൾക്കൊന്നും തന്നെ പറയാനില്ല എന്നാണ് പറയുന്നത്.
ആ ഓറോവിലിൽ ഞാൻ പോയി, ഞാൻ കുറേ കാറി കൂവി, വെയിലടിച്ചിട്ട് കാറി കൂവി, ഞാൻ കുറേ സൈപ്പരി മാതാമിനെ നോക്കി, ഓഫ് കോഴ്സ് അവരുടെ ഡ്രസ്സൊക്കെ നോക്കി, സൈപ്പരി മാതാമിനെ നോക്കി കുറേ വിളിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ
ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അത് പോണ്ടിച്ചേരി ആയിരിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ?
അയ്യോ, ഇനി ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഞാൻ പോണ്ടിച്ചേരിയിൽ ഞാൻ പോവില്ല, കാരണം എൻ്റെ എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി. എൻ്റെ അടിച്ചു പോകാത്ത ഓർഗൻസ് ഇല്ല, എല്ലാ ഓർഗൻസും പല ഓർഗൻസ്.
ഈ പാവംകുട്ടിക്ക് കോൺസ്റ്റിപ്പേഷൻ ആണ്. അല്ല, നമ്മളതൊരിക്കലും നമ്മൾ ഇത്രയും ഭയങ്കരമായി എല്ലാ കാര്യത്തിനെ പറ്റി ചർച്ച ചെയ്യുന്നത് നമ്മൾ കോൺസ്റ്റിപ്പേഷനെ മാത്രം എന്തിനും മാറ്റി നിർത്തുന്നു.
ഇത് അപ്രതീക്ഷിതമായാണ് ഈ സത്യം നിങ്ങൾ വെളിപ്പെടുത്തിയത്. പക്ഷെ ഞാൻ പറയുന്ന വേറൊരു സർവൈവൽ കിറ്റി, നിങ്ങൾക്ക് എന്തായാലും കോൺസ്റ്റിപ്പേഷൻ വരും, അവർക്ക് എന്തായാലും നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ വരും. കാരണം അമ്മാതിരി ഫുഡാണ്, അമ്മാതിരി ഫൈബർ ഇല്ലാത്ത ഫുഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനുള്ള പ്രതിവിധികളും അല്ലെങ്കിൽ അത് സഹിക്കാനുള്ള ഒരു മനക്കെട്ടിയോടെ മാത്രം പോകും. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എൻ്റെ എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി ആണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവില്ല. തമിഴ്നാട് ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ എനിക്ക് അവിടെ എൻ്റെ ഹെൽത്ത് വൈസ് എനിക്ക് സെറ്റ് ആവുന്നില്ല.
സോറി ഗൈസ്, അപ്പോൾ പോണ്ടിച്ചേരിയിൽ കാലാകാലങ്ങളായി ജീവിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക, ഫൈബർ ഉള്ളത്. അതെ, നിങ്ങൾ നിങ്ങളുടെ ഡിസിഷൻ റീത്തിങ്ക് ചെയ്യുകയാണ്. രണ്ട് വർഷം കൊണ്ട് അവിടെ പി ജി പഠിച്ച് ഇവിടെ തളർന്നു വന്ന എൻ്റെ സിസ്റ്റർ തന്നെ. സോറി ഗൈസ്, ഞങ്ങൾ ടൈം തിരികെയാണ്. ബൈ.